പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ തേടിയുള്ള നമ്മുടെ പ്രയാണം തുടരുകയാണ്. സമാന്തര സുവിശേഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ 3-4 പ്രഭാഷണങ്ങൾ, ധ്യാനങ്ങൾ നമ്മൾ നടത്തിയത്. ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണ്. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം അഥവാ അടയാളം എന്ന് യോഹന്നാൻ വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. കാനായിലെ വിവാഹവിരുന്ന് എന്ന് POC ബൈബിളിൽ ഈ സംഭവത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ആദ്യമേ ഈ സംഭവം ഒന്ന് വായിക്കാം. അതിനുശേഷം സംഭവത്തിൻ്റെ സാഹചര്യങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും കടന്ന് എന്ത് വെളിപ്പെടുത്തലാണ് നമുക്ക് ഈ സംഭവത്തിലൂടെ ലഭിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2 തിരുവചനങ്ങൾ 1-12 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവനറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. വിശുദ്ധ യോഹന്നാൻ വളരെ മനോഹരമായി വിവരിക്കുന്ന ഈ സംഭവം പൊതുവെ എല്ലാവർക്കും പരിചിതമാണ്. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ പൊതുവെ കിട്ടുന്ന ഉത്തരം ഇതാണ്, കാനായിലെ വിവാഹ വിരുന്നിൻ്റെ സമയത്ത് അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കിയ സംഭവം. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് എന്ന് ഒരുപക്ഷേ എല്ലാവരും അറിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ബൈബിൾ ക്വിസിൽ ചോദ്യം ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങൾ കിട്ടിയെന്ന് വരും. ഏത് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് എന്നുകൂടി ചോദിക്കേണ്ടതുണ്ട്. കാരണം ഓരോ സുവിശേഷകനും ഓരോ സംഭവങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുന്നതിന് പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. യേശു ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ, പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ഓരോ സുവിശേഷകനും അവതരിപ്പിക്കുമ്പോൾ ആ സുവിശേഷകന് തൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ഈ അവതരണ ക്രമത്തിലൂടെ തന്നെ യേശുവിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം അവതരിപ്പിക്കാൻ സുവിശേഷകൻ ശ്രദ്ധിക്കുന്നതായി കാണാം. അതുകൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് ഈ കാനായിലെ വിവാഹവിരുന്നിൽ നടന്ന സംഭവം ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ ഇവിടെ കാണുന്ന ഈ മനോഹരമായൊരു ചിത്രം, യേശു ഒരു വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കാമായിരുന്ന ഒരു വലിയ നാണക്കേടിൽ നിന്ന് ഒരു കുടുംബത്തെ രക്ഷിച്ചതായിട്ടാണ് പൊതുവെ അവതരിപ്പിക്കുക. വിവാഹ വിരുന്ന് നടക്കുമ്പോൾ വിഭവങ്ങൾ തീർന്നു പോവുക എന്നത് വിരുന്ന് നടത്തുന്നവരെ സംബന്ധിച്ച് വലിയ മാനഹാനിക്ക് കാരണമാവും. അതന്നെയുമല്ല, ഈ വിവാഹ വിരുന്നിൽ യേശുവും സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ യേശു സംബന്ധിച്ച വിവാഹ വിരുന്നിലൂടെ യേശു വിവാഹമെന്ന കൂതാശയ്ക്ക് അടിത്തറയിടുകയായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. തീർച്ചയായിട്ടും വിവാഹത്തെ യേശു അംഗീകരിച്ച് വിവാഹമെന്ന കൂതാശ സ്ഥാപിക്കുന്നതായിട്ട് പറയുന്നില്ല എങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിൻ്റെ തുടക്കം മനോഹരമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ വിവാഹ വിരുന്നിൽ സംഭവിക്കാമായിരുന്ന നാണക്കേടിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി യേശു ചെയ്ത ഒരു അത്ഭുതമായിട്ടാണ് ഇത് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുക. ഒരു പരിധിവരെ അത് ശരിയാണ് താനും. അതോടൊപ്പം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്ഥാനം ഇവിടെ ശ്രദ്ധേയമാണ്. രണ്ട് കാര്യങ്ങൾ പൊതുവെ കരുതപ്പെടാറുണ്ട്. ഒന്ന്, അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ പ്രാർത്ഥനയുമൊക്കെ യേശു സ്വീകരിക്കുന്നതായിട്ട് കാണും സുവിശേഷത്തിൽ. നേരെ മറിച്ച് ഇവിടെ യേശു തൻ്റെ അമ്മയെ അമ്മേ എന്ന് പോലും വിളിക്കാതെ സ്ത്രീയെ എന്ന് വിളിക്കുകയും എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയുടെ അപേക്ഷ തള്ളിക്കളയുന്നതായി തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന് രക്ഷാചരിത്രത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല, യേശു തന്നെ അത് തള്ളിപ്പറഞ്ഞു എന്ന് കരുതുന്നവരുണ്ട്. സാധാരണഗതിയിൽ ഏതു മകനും അമ്മേ എന്ന് സ്വന്തം മാതാവിനെ വിളിക്കുക സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ യേശു അപ്രകാരം ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കുന്നില്ല എന്ന് കരുതുന്നവരുണ്ട്. തൻ്റെ പരസ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ചും തൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളിൽ, ജീവിത മണ്ഡലങ്ങളിൽ അകാരണമായി ഇടപെടുകയും അവിഹിതമായ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയും ചെയ്ത അമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ചത് എന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൽ രക്ഷാചരിത്രത്തിൽ യാതൊരു സ്ഥാനവുമില്ല, ആവശ്യമില്ലാതെ കത്തോലിക്കാ സഭ മറിയത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ സംഭവത്തിൽ എന്ന് കരുതുന്ന ചില ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ വിശദമായിട്ട് കാണണം. ഇപ്പോൾ വിവാഹ വിരുന്നിൽ നടക്കുന്നൊരു സംഭവമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചിവിടെ പരാമർശവുമുണ്ട്. യേശുവിൻ്റെ അമ്മ എന്നാണ് പരാമർശ വിഷയമാകുന്നത്. ഇപ്പോൾ യേശു തൻ്റെ സാന്നിധ്യം വഴി വിവാഹത്തെ ആശീർവദിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അമ്മയ്ക്കുള്ള സ്ഥാനം എടുത്തു കാണിക്കാനോ കുറച്ചു കാണിക്കാനോ വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ സംഭവം എന്ന വിവരണം കൊണ്ട് മാത്രം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാനായിലെ കല്യാണ വിരുന്നിനോ അവിടെ നടന്ന അത്ഭുതത്തിനോ വേണ്ടത്ര വ്യാഖ്യാനമാവുന്നില്ല. കുറച്ചുകൂടി വിശദമായിട്ട്, കുറച്ചുകൂടി അടുത്ത് നമ്മളിതിനെ കാണേണ്ടതുണ്ട്. ആദ്യമേ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം ഒന്ന് നോക്കുക. സാഹചര്യം വളരെ വ്യക്തമാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ഒരു കാലക്രമം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പലതവണ അടുത്ത ദിവസം, അടുത്ത ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 29-ാം വാക്യം, 1-ാം അധ്യായം 29-ാം വാക്യം, അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് 2-ാം ദിവസമാണ്. വീണ്ടും 35-ാം വാക്യത്തിൽ, 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയും, അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ രണ്ടുപേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം. 3-ാമത് ഒരിക്കൽ കൂടി പിറ്റേ ദിവസം, 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ, പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. ഗലീലയിലേക്ക് പോകാനൊരുങ്ങി അവൻ ഗലീലയിലേക്ക് യാത്ര തുടങ്ങി. അതിനുശേഷം കാനായിലെ വിവാഹ വിരുന്നിനെ സംബന്ധിച്ച വിവരണം നടക്കുന്നത് 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 3-ാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഇപ്പോൾ വളരെ കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അടുത്ത ദിവസം, അടുത്ത ദിവസം, പിറ്റേ ദിവസം, പിന്നെ 3-ാം ദിവസം. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു പോവില്ല. ആദ്യം 43-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പിറ്റേ ദിവസത്തിന് ശേഷം 3-ാം ദിവസമാണ്. അങ്ങനെ ഒരു മൊത്തം കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇത് 7-ാം ദിവസമാണ്. ഇപ്പോൾ 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അഥവാ സമയത്തെ സംബന്ധിച്ച കണക്ക് കൂട്ടലുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് എടുത്തു നോക്കുമ്പോൾ 7-ാം ദിവസമാണ്. അതേസമയം കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് 3-ാം ദിവസം. അപ്പോൾ 3-ാം ദിവസം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കാനായിലെ വിവാഹ വിരുന്നിൻ്റെ ചിത്രമല്ല, മറ്റൊരു ചിത്രമാണ്. എല്ലാവർക്കും അറിയാം അത് യേശുവിൻ്റെ ഉത്ഥാനത്തെ സംബന്ധിച്ചതാണ്. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ 3-ാം ദിവസം, ദ തേർഡ് ഡേ എന്ന വാക്ക് കൊണ്ട് ഇവിടെ ആരംഭിക്കുമ്പോൾ തന്നെ യോഹന്നാൻ നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്ന കാര്യങ്ങൾ തുടക്കത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ, ഉപരിപ്ലവമായി കാണുന്നതിനേക്കാൾ കൂടുതൽ ആഴമേറിയ അർത്ഥം ഉൾക്കൊള്ളുന്നവയാണ് 3-ാം ദിവസം. അതുപോലെ തന്നെ ഈ 3-ാം ദിവസം നടന്ന കാനായിലെ സംഭവത്തിന് ശേഷം ഇത് അവസാനിക്കുന്നു. നോക്കുക 11-ാമത്തെ വാക്യത്തിൽ, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അടയാളങ്ങളുടെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. അപ്പോൾ ഇതൊരു തുടക്കമാണ്, അടയാളങ്ങളുടെ തുടക്കവുമാണ്. അപ്പോൾ എന്താണ് ഈ അടയാളങ്ങൾ? ഇവിടെ അത്ഭുതം എന്ന വാക്ക് POC ബൈബിളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ അത്ഭുതം എന്ന വാക്കില്ല. ഇവിടെ സംഭവിച്ചത് അടയാളങ്ങളുടെ ആരംഭമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴ് അടയാളം സെമേയോൺ എന്ന് പറയുമ്പോൾ യേശു എന്തോ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന അടയാളമാണ്. എന്താണ് വെളിപ്പെടുത്തുന്നത് ഇവിടെ പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത അടയാളം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ അടയാളം കാനായിൽ വെച്ച് സംഭവിക്കുന്നു. ഇനി കാനായിലും തുടങ്ങി അല്പം മുന്നോട്ട് പോയാൽ നാലാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ 54-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും. 4-ാം അധ്യായം 54-ാം വാക്യം, ഇത് യൂദായിൽ നിന്ന് ഗലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2-ാമത്തെ അടയാളമാണ്. അപ്പോൾ 1-ാമത്തെ അടയാളം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും 2-ാമത്തെ അടയാളം 54-ാമത്തെ വാക്യത്തിലുമാണ്. അപ്പോൾ ഈ 2 അടയാളങ്ങൾക്ക് മധ്യേ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ശ്രദ്ധിക്കുന്നതാണ്. മൊത്തം സാഹചര്യം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയെങ്കിലേ ഈ സുവിശേഷത്തിൽ പറയുന്ന വിവരണത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം യേശു അമ്മയോടും സഹോദരങ്ങളോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി എന്നാണ് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെച്ചത്. പിന്നെ സംഭവിക്കുന്നത് ദേവാലയ ശുദ്ധീകരണമാണ്. ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം ചില വ്യക്തികളുമായുള്ള കണ്ടുമുട്ടലുകൾ യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദേമോസുമായുള്ള യേശുവിൻ്റെ ദീർഘമായ സംഭാഷണമാണ്. ആ സംഭാഷണത്തിലൂടെ നടക്കുന്ന വെളിപ്പെടുത്തലുണ്ട്. അതുപോലെ ശേഷം പിന്നെ സംഭവിക്കുന്ന 4-ാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള കണ്ടുമുട്ടൽ. യഹൂദ നിയമജ്ഞൻ, സമറിയാക്കാരി സ്ത്രീ, ആ സ്ത്രീയുമായി സംഭാഷണത്തിലും ഒരു വെളിപ്പെടുത്തൽ സംഭവിക്കുന്നുണ്ട്. ആ വെളിപ്പെടുത്തൽ യേശു മിശിഹായി സ്വയം അവതരിപ്പിക്കുകയാണ്. ഈ 4-ാമത്തെ അധ്യായത്തിലെ കാനാൻകാരിയുമായുള്ള സംഭാഷണത്തിന് ശേഷം വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഗലീലിലേക്ക് പോയി. അവിടെ 46-ാമത്തെ വാക്യത്തിൽ പറയും, അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അപ്പോൾ കാനായിൽ തുടങ്ങി വീണ്ടും കാനായിൽ തിരിച്ചെത്തി. അവിടെ വീണ്ടും ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ യേശു കാനായിൽ മടങ്ങി വന്നപ്പോൾ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. ഈ സംഭവങ്ങളെല്ലാം കൂടി അടയാളങ്ങളുടെ മധ്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. കാനാ മുതൽ കാനാ വരെ ഉള്ള ഈ 2-3 അധ്യായങ്ങളിലെ വിവരണങ്ങൾ നമ്മൾ ഒരുമിച്ച് കണക്കിലെടുക്കണം എന്ന് യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുക. മാത്രമല്ല, അടയാളം എന്ന ആ ഒരു വാക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെയേറെ പ്രസക്തിയുള്ളതാണ് എന്ന് നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷത്തെ പൊതുവേ 2 ഭാഗമായി തിരിക്കാറുണ്ട് ബൈബിൾ പണ്ഡിതാക്കൾ. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളെ അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ മഹത്വത്തിൻ്റെ പുസ്തകമെന്നും, യേശു അടയാളങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നു ആദ്യ ഭാഗത്ത്, 2-ാമത്തേത് തൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി വെളിപ്പെടുത്തുന്നു. 2-ാമത്തേതിലും വെളിപ്പെടുന്നത് മഹത്വമാണ്. ആദ്യത്തേത് ചില അടയാളങ്ങളിലൂടെ, 2-ാമത്തേത് മരണവും ഉത്ഥാനവും വഴി. ഇനി അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോഴുമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യത്തെ ഭാഗത്ത് 7 അടയാളങ്ങൾ യോഹന്നാൻ നൽകുന്നുണ്ട്. അതിലാദ്യത്തേതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ആദ്യത്തെ അടയാളമാണ്. 2-ാമത്തെ അടയാളം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കാനായിൽ വെച്ച് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിക്കൊണ്ട് 2-ാമത്തെ അടയാളം യേശു പ്രവർത്തിക്കുന്നു. ആദ്യത്തേത് വെള്ളം വീഞ്ഞാക്കുന്നത്, 2-ാമത്തേത് സൗഖ്യം നൽകുന്നത്. 3-ാമത്തെ അടയാളം ബേത്ത്സെസ്ദായിലെ രോഗശാന്തിയാണ്. ജെറൂസലമിലെ ബേത്ത്സെസ്ദാ എന്ന കുളക്കരയിൽ തളർന്നുകിടന്ന വ്യക്തിയെ, 38 വർഷമായി തളർന്നുകിടന്ന വ്യക്തിയെ കട്ടിലുമെടുത്ത് എണീറ്റ് നടക്കാൻ സാധിക്കത്തക്ക രീതിയിൽ സുഖപ്പെടുത്തുന്ന സംഭവം. ആ സംഭവത്തിന് ശേഷമുള്ള സംഭാഷണം യേശുവിനെ ജീവൻ്റെ നാഥനായി, ഉത്ഥാനം നൽകുന്നവനായി, മരണത്തിനപ്പുറത്തേക്ക് നയിക്കുന്നവനായി ചിത്രീകരിക്കുകയാണ്. അപ്പോൾ 3-ാമത്തെ അടയാളം ബേത്ത്സെസ്ദായിലെ രോഗശാന്തിയാണ്. 4-ാമത്തെ അടയാളം അപ്പവുമായി ബന്ധപ്പെട്ടതാണ്. 6-ാമത്തെ അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അടയാളം നമ്മൾ കാണും. ആ അടയാളം പ്രവർത്തിച്ചതിന് ശേഷം അടുത്ത ഒരു അടയാളം ഉടനെ വരുന്നു. 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, 6-ാമത്തെ അധ്യായം 16-21 വാക്യങ്ങളിൽ യേശു കടലിനു മീതെ നടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അടയാളം. അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ ജീവൻ്റെ അപ്പമായി യേശു സ്വയം ചിത്രീകരിക്കുകയാണ്, അവതരിപ്പിക്കുകയാണ്. കടലിനും ഇത് നടന്നുകൊണ്ട് കാറ്റിനെയും കടലിനെയും ഭരിക്കുന്നവനായി, പ്രപഞ്ചത്തിൻ്റെ അധിനാഥനായി ചിത്രീകരിക്കുന്നു. ഇനി 6-ാമത്തെ അടയാളം നമ്മൾ കാണുന്നത് 9-ാമത്തെ അധ്യായത്തിലാണ്. 9-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ജന്മനാ അന്ധനായിരുന്ന ഒരുവനെ യേശു സുഖപ്പെടുത്തുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. 6-ാമത്തെ അടയാളം യേശു ജന്മനാ അന്ധനായവനെ സുഖപ്പെടുത്തുന്നു. ആ സുഖപ്പെടുത്തുന്നതിലൂടെ യേശു ലോകത്തിൻ്റെ പ്രകാശമായി സ്വയം അവതരിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രകാശം, ആ സംഭാഷണത്തിലൂടെയാണ് അവസാനം ഇത് വ്യക്തമാകുന്നത്. ഇതും കഴിഞ്ഞ് അവസാനത്തെ ഒരു അടയാളമുണ്ട്. അത് 11-ാമത്തെ അധ്യായത്തിൽ സുദീർഘമായി വിവരിക്കുന്ന ഏഴാമത്തെ അടയാളം അത് ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. മരിച്ച് ശവക്കല്ലറയിൽ സംസ്കരിച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു കടന്നു വന്ന് ഇപ്പോൾ ദുർഗന്ധം വമിക്കും എന്ന് പറയുന്ന ശരീരമായി ശവമായി മാറി എന്ന് വിചാരിക്കുന്ന ലാസറിനെ ശവക്കല്ലറയിൽ നിന്ന് വിളിച്ചുണർത്തി ഉയർപ്പിച്ച് പുതുജീവൻ നൽകുന്നതാണ് ഏഴാമത്തെ അടയാളം. ഇങ്ങനെ 7 അടയാളങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യ ഭാഗം. 7 എന്നത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണെന്നറിയാം. ഇപ്പോഴീ 7 അടയാളങ്ങളും ഒരുമിച്ച് കണക്കിലെടുക്കണം. ഇനി അവസാനത്തെ ഒരു അടയാളമുണ്ട്, അത് അടയാളമായിട്ട് യോഹന്നാൻ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം യേശു ഉയർത്തപ്പെടുന്നത് കുരിശിലാണ്. കുരിശു മരണവും അതിൻ്റോട് ചേർന്നുള്ള ഉത്ഥാനവും കൂടിയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ സംഭവിക്കുക. ഇങ്ങനെ കുരിശിലൂടെയും ഉത്ഥാനത്തിലൂടെയും സംഭവിക്കാൻ പോകുന്ന വെളിപ്പെടുത്തലിൻ്റെ പടിപടിയായിട്ടുള്ള ഒരു തുടക്കമാണ്, ആവിഷ്കാരമാണ് നമ്മൾ ആദ്യത്തെ 7 അടയാളങ്ങളിൽ കാണുന്നത്. ഈ 7 അടയാളങ്ങളിൽ ആദ്യത്തേതാണ് നമ്മൾ കാനായിൽ വെച്ച് കാണുക. അപ്പോൾ കാനായിലെ സംഭവത്തെ ഒരു അടയാളമായി കാണണം. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി യേശു പ്രവർത്തിച്ച അടയാളം. ആ അടയാളത്തിൻ്റെ ഓരോ വിശദാംശങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതുണ്ട്. ഈ സുവിശേഷ ഭാഗത്തിന് ഇതര ഭാഗങ്ങളുമായുള്ള ബന്ധം, ഈ സുവിശേഷ ഭാഗത്തിൽ അവതരിപ്പിക്കുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥം, ആ വാക്ക് എപ്രകാരം പൊതുവായ തീമുമായി വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ പരിശോധിക്കണം. അല്ലാതെ ഏതെങ്കിലും വളരെ ഉപരിപ്ലവമായ ഒരു വാക്കോ ഒരു ആശയമോ മാത്രം എടുത്തുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം മനസ്സിലായി എന്ന് വിചാരിക്കരുത്. സുവിശേഷമല്ല, യേശുവിൻ്റെ വ്യക്തിത്വമാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധാവിഷയമാക്കുന്നത്. ഏതു രീതിയിലാണ് യേശു ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്? എന്താണ് ഈ സംഭവത്തിൻ്റെ ആഴമേറിയ അർത്ഥം? എന്ത് ചിന്തകളാണ് നമുക്ക് ഇതിലൂടെ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഒരു വിശദമായ പഠനം ഇതിന് ആവശ്യമാണ്. മറ്റ് സുവിശേഷങ്ങൾ, പ്രത്യേകിച്ചും മർക്കോസ് എഴുതിയ സുവിശേഷം, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളെ വിവരിച്ച് ആ അത്ഭുതങ്ങളിലൂടെ പ്രകടമാകുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തിയും അതിലേക്ക് പ്രേരകമായിത്തീരുന്ന യേശുവിൻ്റെ കരുണയും ദീനാനുകമ്പയുമൊക്കെ ഊന്നൽ കൊടുക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾക്ക് ആന്തരികമായ അർത്ഥം കണ്ടെത്തുകയാണ്, അഥവാ ഈ അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന ആന്തരികമായ അർത്ഥത്തിൻ്റെ ആഴമാണ് യോഹന്നാൻ എടുത്തു കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ 7 അടയാളങ്ങൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കുക. യേശു പ്രവർത്തിച്ച ഈ 7 അടയാളങ്ങൾ മാത്രമല്ല എന്ന് നമുക്കറിയാം, സമാന്തര സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനേകം അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുതങ്ങളിൽ നിന്ന് ചിലതു മാത്രം തിരഞ്ഞെടുക്കുകയും അവയെ പ്രത്യേക ഒരു ക്രമത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിന് പ്രത്യേകമായ ചില ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ വിവാഹവിരുന്നുമായി ബന്ധപ്പെടുത്തിയ ഒരു സംഭവം, അത് വിവാഹവിരുന്നും വെള്ളവും വീഞ്ഞുമായി ബന്ധപ്പെടുത്തിയ സംഭവം രേഖപ്പെടുത്തുന്നത് കൊണ്ട് യോഹന്നാൻ നമ്മോട് ചില പ്രത്യേക കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. 1, വിവാഹവിരുന്നിൻ്റെ പ്രാധാന്യമാണ്. ഈ വിവാഹവിരുന്നും യേശുവിൻ്റെ ജീവിതവും അഥവാ യേശുവിന് വെളിപ്പെടുത്തുന്ന തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളവും വീഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ വെള്ളമൊഴിക്കുന്ന ഭരണികൾ, കൽഭരണികൾ, ആ കൽഭരണികൾ പിന്നീട് നിറയുന്ന വീഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ മറിയത്തിനുള്ള സ്ഥാനം എന്താണ്? ഇവിടെ ശിഷ്യന്മാരുടെ സ്ഥാനം എന്താണ്? ആരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ? എന്തൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങൾ? എങ്ങനെയാണ് ഈ സംഭവ പരമ്പരകൾ അരങ്ങേറുന്നത്? എന്തു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഭവം നടക്കുക? എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഭവം വിവരിക്കുക? ഇതെല്ലാം നമ്മൾ വിശദമായി കാണണം. അവസാനം ഇതിൻ്റെ എല്ലാം ശേഷം യേശു കഫർനാമിലേക്ക് പോയി അവിടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഗലീലയിലേക്ക് വരികയും ഗലീലയിലെ കാനായിലേക്ക് വരികയും കാനായിൽ നിന്ന് കടന്നു പോവുകയും ചെയ്യുന്ന ഈ സംഭവം കാനായിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വിശദമായ പഠനം നമ്മൾ അടുത്ത തവണ നടത്തുന്നതാവും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനം അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, കാനായിലെ വിവാഹ വിരുന്നിൽ കടന്നു വന്ന് അവിടെ ഒരു കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാനായി യേശു അത്ഭുതം പ്രവർത്തിച്ചു. അത് അമ്മയുടെ മാധ്യസ്ഥം വഴിയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വീഞ്ഞില്ലാതായി വിഷാദം ഞങ്ങളെ വേട്ടയാടുകയും ദുഃഖവും ഭയവും ഞങ്ങളെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ആരോട് ചോദിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ക്ലേശിക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തരാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഈ സംഭവത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വീഞ്ഞു തീരുന്നു പോരുന്ന സാഹചര്യത്തിൽ, സന്തോഷം അറ്റുപോകുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും യേശുവിൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് സഹായകമാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.